ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്രയിലെയും ഝാർഖണ്ഡിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം. കേരളത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തം. രാജ്യത്ത് റോഡുകളും നടപ്പാതകളും നിർമ്മിക്കുമ്പോൾ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇന്ന് ദേശീയ നിയമസേവന ദിനം. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സൌജന്യ നിയമസേവനങ്ങൾ ഉറപ്പാക്കുക ലക്ഷ്യം. തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലെ അകോലയിലും നന്ദേഡിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. ഝാർഖണ്ഡിൽ ആദ്യഘട്ട പ്രചാരണം അവസാനിക്കാൻ 3 ദിവസം ശേഷിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബിജെപി നേതാവുമായ അമിത്ഷാ ജംഷഡ്പൂരിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ധൻബാദ് ജില്ലയിലെ വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും. ഝാർഖണ്ഡ് മുക്തിമോർച്ച നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ റാഞ്ചി, ഖർസാവ, മന്ദർ മണ്ഡലങ്ങളിൽ യോഗങ്ങളെ അഭിസംബോധന ചെയ്യും. ആർജെഡി, എജെഎസ്യു, ഇടതു പാർട്ടികളുടെ നേതാക്കളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. മഹാരാഷ്ട്രയിലെ 288 മണ്ഡലങ്ങളിലേക്ക് ഈ മാസം 20-നാണ് വോട്ടെടുപ്പ്. 81-അംഗ ഝാർഖണ്ഡ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 13-20 തീയതികളിൽ 2 ഘട്ടങ്ങളിലായി നടക്കും. കേരളത്തിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് മണ്ഡലത്തിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിലും പ്രചാരണം ശക്തമായി. മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. വയനാട്ടിൽ എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണത്തിനായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കമ്പളക്കാട്, മാനന്തവാടി, ബത്തേരി എന്നിവിടങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി 3-ാം ഘട്ട പ്രചാരണത്തിനായി നാളെ മണ്ഡലത്തിലെത്തും. മറ്റന്നാൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും പ്രിയങ്കയുടെ പ്രചാരണത്തിനായി ജില്ലയിലെത്തും. എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേനിക്കായി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്തുണ്ട്. പാലക്കാട് മുന്നണികൾ തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം കൊഴുക്കുമ്പോഴും ഓരോ വോട്ടറെയും ഒന്നിലേറെ തവണ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിൽ ഇന്ന് മാത്തൂർ പഞ്ചായത്തിൽ വാഹന പര്യടനം നടത്തി വോട്ട് തേടും. വൈകിട്ട് ചെങ്ങന്നൂർ കാവിൽ പര്യടനം സമാപിക്കും. എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പിരായിരി വെസ്റ്റ്, പാലക്കാട് നോർത്ത് ഏരിയകളിൽ പ്രചരണം നടത്തും. സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുള്ള കുടുംബയോഗങ്ങളിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും. എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഇന്ന് വോട്ട് തേടിയുള്ള പൊതുപര്യടനം ഉണ്ടാവില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്.
ചേലക്കര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥികൾ 3-ാം ഘട്ട പര്യടനത്തിലേക്ക് കടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
എൽഡിഎഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് എന്ന മണ്ഡലത്തിൽ 3-ാം ഘട്ട സ്വീകരണ പരിപാടിയിലേക്ക് നീങ്ങുമ്പോൾ മുഖ്യമന്ത്രിയാണ് പ്രചാരണത്തിനായി എത്തിച്ചേർന്നത്. ഇന്നും നാളെയുമായി വിവിധ പ്രചാരണ പരിപാടികളിൽ മുഖ്യമന്ത്രിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. യുഡിഎഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ഇന്നത്തെ തിരക്കിട്ട മണ്ഡല പര്യടനം 3 പഞ്ചായത്തുകളിലായാണ്. പാഞ്ഞാൽ, ചേലക്കര, വള്ളത്തോൾ നഗർ എന്നീ 3 പഞ്ചായത്തുകളിലും രമ്യ ഹരിദാസ് ഇന്ന് എത്തിച്ചേരും. ഇന്ന് വൈകിട്ട് നടക്കുന്ന റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. എൻഡിഎ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ ഇന്ന് നേരിട്ട് ജനങ്ങളെ കണ്ട് വോട്ടുകൾ തേടുന്നത് മുള്ളൂർക്കര പഞ്ചായത്തിലാണ്. വൈകിട്ട് പ്രകടനത്തോടുകൂടി മുള്ളൂർക്കര സെന്ററിൽ ഇന്നത്തെ പര്യടനം സമാപിക്കും.
സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് നാളെ ഔദ്യോഗികമായി വിരമിക്കും. കോടതി മുറിയിലെ അവസാന പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയ ഇന്നലെ സംഘടിപ്പിച്ച വിരമിക്കൽ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ശ്രീ ചന്ദ്രചൂഡ് നന്ദി രേഖപ്പെടുത്തി. 2022 നവംബറിലാണ് അദ്ദേഹം ചുമതലയേറ്റത്. പിൻഗാമിയായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചുമതലയേൽക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പുഴുവരിച്ച അരിയും ഭക്ഷ്യവസ്തുക്കളും വിതരണം ചെയ്തു എന്ന സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടു. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് ലഭിച്ച ഭക്ഷ്യവസ്തുക്കൾ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. അതേസമയം വിഷയത്തിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ തുടർ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശി ഉത്സവത്തിന്റെ ആറാട്ട് ഇന്ന്. ആറാട്ട് ഘോഷയാത്രയ്ക്ക് വഴിയൊരുക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ അടച്ചിടും. ഈ 5 മണിക്കൂർ സമയത്തുള്ള ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. വിമാനങ്ങളുടെ പുതുക്കിയ സമയവിവരം ബന്ധപ്പെട്ട എയർലൈനുകളിൽ നിന്ന് ലഭ്യമാകും. ആറാട്ട് ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്ന് വിമാനത്താവള പാതയിലൂടെ ശംഖുമുഖം ബീച്ചിലെത്തി വിഗ്രഹങ്ങളുടെ പുണ്യസ്നാനം നടത്തുന്നത് നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരമാണ്. പിഎം സൂര്യഘർ പദ്ധതിയിൽ കേരളത്തിന് അഭിമാന നേട്ടം. കേന്ദ്ര സർക്കാരും റിന്യൂവബിൾ എനർജി കോർപ്പറേഷനും ചേർന്ന് പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ പട്ടിക പ്രകാരം രാജ്യത്ത് പദ്ധതി നടത്തിപ്പിൽ കേരളം 2ാം സ്ഥാനത്തെത്തി. ആകെ അപേക്ഷകളിൽ 55.34% പേരും സോളാർ നിലയം സ്ഥാപിച്ചു. കെഎസ്ഇബി ആണ് സംസ്ഥാനത്ത് പദ്ധതി നടപ്പാക്കുന്നത്. കേന്ദ്ര സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്ന പദ്ധതിയാണിത്. പട്ടികയിൽ മുന്നിലുള്ള സംസ്ഥാനം ഗുജറാത്താണ്. രാജ്യത്ത് റോഡുകളും നടപ്പാതകളും നിർമ്മിക്കുമ്പോൾ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ 83ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റോഡ് നിർമ്മാണ രീതി മെച്ചപ്പെടുത്തുന്നത് അപകടങ്ങൾ തടയുമെന്ന് അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന സൌകര്യ വികസനം വ്യാവസായിക വളർച്ചയും മികച്ച തൊഴിലവസരങ്ങളും സാധ്യമാക്കുമെന്നും അതുവഴി ദാരിദ്ര്യം കുറയ്ക്കാനും രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനും കഴിയുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ഹോകാ തോ ഇൻഡസ്ട്രി ഡെവലപ്പ് ഹോകി വാട്ടർ പവർ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ യേ ചാർ ഇൻഫ്രാസ്ട്രക്ചർ അഗർ ഹം നിർമ്മാൺ കരെങ്കിൽ തോ ഹമാരെ ഉദ്യോഗ് ആയെങ്കിൽ വ്യാപാർ ആയേഗാ വ്യാപാർ ബഡേഗാ ഓർ അഗ്രികൾച്ചർ കെ ഭി തരക്കി ഹോഗി ഓർ ഈ ക്ഷേത്ര മേ ജബ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആയേഗി ഉസ്സേ റോജ്ഗാർ നിർമ്മാണ ഹോംഗേ ഓർ റോജ്ഗാർ നിർമ്മാണ ഹോംഗേ തോ ഗരീബി ദൂർ ഹോഗി ഓർ ഹിന്ദുസ്ഥാൻ ആത്മനിർഭർ ഭാരത് ഹോഗാ.
ഇന്ന് ദേശീയ നിയമസേവന ദിനം. 1995 ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് പ്രാബല്യത്തിൽ വന്നത്. നിയമം പ്രാബല്യത്തിൽ വന്ന നവംബർ 9 എല്ലാ വർഷവും നിയമസേവന ദിനമായി ആചരിക്കുന്നു. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സൌജന്യ നിയമസഹായവും പിന്തുണയും നൽകുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ഇതോടനുബന്ധിച്ച് വിവിധ ലീഗൽ സർവീസസ് അതോറിറ്റികൾ നിയമബോധവൽക്കരണ ക്യാമ്പുകൾ നടത്തും. തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, മാഹി, തീരദേശ ആന്ധ്രാപ്രദേശ്, യാനം, രായലസീമ എന്നിവിടങ്ങളിലും അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 61 റൺസ് ജയം. ഇന്ത്യ ഉയർത്തിയ 203 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 17.5 ഓവറിൽ 141 റൺസിന് എല്ലാവരും പുറത്തായി. സെഞ്ചുറി നേടിയ സഞ്ജു സാംസണാണ് കളിയിലെ താരം. വരുൺ ചക്രവർത്തിയും രവി ബിഷ്ണോയിയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. കേരള സംസ്ഥാന സ്കൂൾ കായികമേള 4 ദിവസം പിന്നിട്ടപ്പോൾ മൊത്തം 1776 പോയിന്റോടെ അതിശക്തമായ നിലയിലാണ് തിരുവനന്തപുരം. 2ാം സ്ഥാനത്ത് 708 പോയിന്റുമായി തൃശൂരും 3ാം സ്ഥാനത്ത് 618 പോയിന്റ് നേടിയ കണ്ണൂരുമാണുള്ളത്. അക്വാട്ടിക്സിൽ എല്ലാ മത്സര ഇനങ്ങളും ഇന്നലെ പൂർത്തിയായി. 654 പോയിന്റോടെ തിരുവനന്തപുരമാണ് 1ാം സ്ഥാനത്ത്. ഗെയിംസിലും 1100 പോയിന്റോടെ തിരുവനന്തപുരം മുന്നേറ്റം തുടരുന്നു. അത്ലറ്റിക്സിൽ 31 ഇനങ്ങൾ പിന്നിട്ടപ്പോൾ മലപ്പുറം 63 പോയിന്റുമായി മേൽക്കോയ്മ തുടരുന്നു. ദക്ഷിണ കൊറിയയിലെ ഇക്സാനിൽ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിലെ പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ കിരൺ ജോർജ് ഇന്ന് തായ്ലന്റ് താരത്തെ നേരിടും. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ജപ്പാൻ താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കിരണിന്റെ മുന്നേറ്റം. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ബംഗളൂരുവിൽ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. ബംഗളൂരുവിലെ പീനിയ വ്യാവസായിക മേഖലയിൽ MSME കളുമായി കേന്ദ്രമന്ത്രി ആശയവിനിമയം നടത്തും. ത്രിദിന ബംഗാൾ കലോത്സവം പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സംഘടിപ്പിക്കുന്ന 2ാമത്തെ ബംഗാൾ കലോത്സവമാണിത്. സാഹിത്യവും സംസ്കാരവും കലയും ബംഗാളിലെ ജനങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞുചേർന്നതാണെന്ന് ബംഗാൾ ഗവർണർ പറഞ്ഞു. 65ഓളം കലാകാരന്മാരാണ് ബംഗാളിൽ നിന്ന് എത്തിയിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം. കേരളത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തം. രാജ്യത്ത് റോഡുകളും നടപ്പാതകളും നിർമ്മിക്കുമ്പോൾ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇന്ന് ദേശീയ നിയമസേവന ദിനം. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സൌജന്യ നിയമസേവനങ്ങൾ ഉറപ്പാക്കുക ലക്ഷ്യം. തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.